السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഓരോരുത്തരെയും സൃഷ്ടിക്കുകയും നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാൻ യോഗ്യമായ നിലയിൽ ഈ ദുനിയാവിനെ ഒരുക്കിത്തരുകയും ചെയ്തു. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മനുഷ്യന് മുമ്പ് തന്നെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ മലക്കുകളുണ്ട്. അതിനു മുമ്പേ ഭൂമിയിൽ ജിന്നുവർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അങ്ങനെ ഭൂമിയിലെ എല്ലാ സൃഷ്ടികളെയും, മൃഗങ്ങളെയും എല്ലാ ജന്തുജീവജാലങ്ങളെയും സൃഷ്ടിച്ചതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഉലമാക്കൾ പറയും, ഇത് തന്നെ മനുഷ്യനുള്ള ഇക്രാമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പല കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സുന്നത്ത് കാണാം. അവസാനത്തേത് ഏറ്റവും ഉത്തമമാക്കുന്നത്, അവസാനത്തെ പ്രവാചകൻ മറ്റുള്ള പ്രവാചകന്മാരെക്കാളെല്ലാം ഏറ്റവും ഉന്നതമായ സ്ഥാനത്തുള്ള. അതുകൊണ്ട് തന്നെ മനുഷ്യനെന്ന ഈ വംശത്തിന്, അതായത് നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും മഹത്തരമായ സ്ഥാനം തന്നിട്ടുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഏൽപ്പിച്ചൊരു ജോലിയും അത് നിർവഹിക്കാൻ നമുക്കൊരുക്കി വെച്ച സ്ഥലം ഏതാണ്? ഈ ദുനിയാവാണ്. ജോലി എന്താണ്? ഇബാദത്ത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഒരു മനുഷ്യനെയോ മനുഷ്യവർഗത്തെയോ ജിന്നുവർഗത്തെയോ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടില്ല. ഇവിടെ നാം ഇന്ന് സംസാരിക്കുന്ന വിഷയം ഈ ദുനിയാവുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ ജീവിക്കുന്ന, നമ്മൾ ജോലി ചെയ്യുന്ന, നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ പൂർത്തീകരിക്കേണ്ട ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട് ഹുബ്ബുദ്ദുനിയ, ദുനിയാവിനോടുള്ള ഇഷ്ടം, ദുനിയാവിനോടുള്ള ഹുബ്ബ്, അതിനെ സംബന്ധിച്ചിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമൽ ഹയാതു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവെന്ന് പറഞ്ഞാൽ കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്നുള്ളത്. കബളിപ്പിക്കുന്ന, നമ്മെ കബളിപ്പിക്കുന്ന ഒരു വിഭവം, അത് മാത്രമാണ് ദുനിയാവ് എന്നുള്ളത്. നാം ഓരോരുത്തരും ഈ ഓരോ ആയത്തുകളിലൂടെയും ഓരോ ഹദീസുകളിലൂടെയും നാം ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്തി മിനന്നിസാ والبنين والقناطير المقنطره من الذهب والفضه والخيل المسومه والانعام والحرث ذلك متاع الحياه الدنيا والله عنده حسن المآب. الله سبحانه وتعالى പറയുകയാണ്, زين للناس, ജനങ്ങൾക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു, വളരെ അലങ്കാരം തോന്നിക്കുന്ന രീതിയിലാക്കിയിരിക്കുന്നു. ഹുബ്ബു الشهوات من النساء, സ്ത്രീകളോട് ഉള്ള ഷെഹവാത്ത്, അതിനോടുള്ള ഇഷ്ടം, ആ ഷെഹവത്തിനോട്. വൽ ബനീൻ, മക്കളോട്. വൽ ഖനാതീറിൽ മുഖന്തറത്തി മിന ദഹബി വൽ ഫിള്ള, സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ. അതുപോലെ വൽ ഖൈലിൽ മുസവ്വമ, മേൽത്തരം കുതിരകൾ. അതുപോലെ കന്നുകാലികൾ, കൃഷിയിടങ്ങൾ, അങ്ങനെ ഓരോന്നും, ദുനിയാവിന്റെ ഓരോ കാര്യങ്ങളും. എന്നിട്ട് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വതആല, ദാലിക മതാഉൽ ഹയാതി ദുനിയ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. ഇതെല്ലാം ദുനിയാവിലെ മതാഉകളാണ്, വിഭവങ്ങളാണ്. അല്ലാഹുവിന്റെ അടുക്കലാണ് ഏറ്റവും നല്ല ചെന്നു ചേരാനുള്ള സ്ഥലമുള്ളത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം സഅദി റഹ്മഹുല്ലാ അദ്ദേഹം പറയുന്നത് കാണാം. ഈ ഒരു കാര്യത്തിൽ, ഈ ഹുബ്ബു ഷഹവാത്തിന്റെ വിഷയത്തിൽ ആളുകളെ രണ്ട് വിഭാഗമാക്കാൻ സാധിക്കും. ഒന്നാമത്തെ വിഭാഗം,
ഈ പറഞ്ഞ കാര്യങ്ങൾ മഖ്സൂദാക്കി ലക്ഷ്യമാക്കി വെക്കുന്ന ആളുകൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ ദുനിയാവിന്റെ അലങ്കാരങ്ങളായിട്ട് ചിലതിനെ എണ്ണി പറയുകയാണ്. സ്ത്രീകളാവട്ടെ, മക്കളാവട്ടെ, സമ്പത്താവട്ടെ, അങ്ങനെ ഓരോ കാര്യം ഇത് മാത്രം ലക്ഷ്യമാക്കി വെച്ച് ഇതിന്റെ ചിന്തകളിൽ മുഴുകി, ഇതിന്റെ സംസാരങ്ങളിൽ മുഴുകി, ഇത് മാത്രം ചിന്തിക്കാനും സംസാരിക്കാനുമുള്ള ആളുകളായിട്ടൊരു കൂട്ടർ. മറ്റേ കൂട്ടരോ, അവർക്ക് അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നറിയാം. ഈ ലോകത്ത് ഏത് ലക്ഷ്യത്തിനാണ് അവർ നിയോഗിക്കപ്പെട്ടത് എന്നവർക്കറിയാം. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ഓരോന്നും അത് എന്തിനു വേണ്ടിയിട്ടാണുള്ളത്. ഈ കാര്യങ്ങൾ മനുഷ്യന് ഉപയോഗിക്കാം അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി. അതിലൊരു വസീലയായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ ഓരോന്നും ഒരു മനുഷ്യന് ഉപയോഗിക്കാവുന്ന ഈ രണ്ട് കൂട്ടത്തിലായിട്ട് ആളുകൾ ഉണ്ടാവും. ഇവിടെ നാം ദുനിയാവിനെ കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടുള്ളത് ഏത് തരത്തിലാണ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഒരു ബോധമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ബൽ തുഅ്സിറൂന അൽഹയാത ദുനിയ വൽ ആഖിറതു ഖൈറും വഅബ്ഖ. നിങ്ങൾ ഈ ദുനിയാവിലാണ് മുഴുവൻ പ്രതീക്ഷകളും അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, എന്നാൽ പരലോകമാണ് നിലനിൽക്കുന്നതും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിനെയും പരലോകത്തിനെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു ഉപമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മദ്ദുനിയ ഫിൽ ആഖിറ ഇല്ലാ മിസ്ലു മാ യജ്അലു അഹദുകും ഇസ്ബഅഹു ഫിൽ യമ്മി ഫൽയൻദുർ ബിമാദാ യർജി. ദുനിയാവും പരലോകവും എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരാൾ അവന്റെ വിരൽ കടലിൽ മുക്കട്ടെ, എന്നിട്ട് അവൻ എന്താണ് അതിൽ നിന്ന് എടുത്തത് എന്ന് നോക്കട്ടെ. കടലിൽ മുക്കിയിട്ട് എടുക്കുമ്പോ എന്താണ് അവൻ എടുക്കുന്നതെന്ന് നോക്കട്ടെ. അതായത് ആ ഉള്ളത് എന്താണോ അതിൽ നിന്ന് പുറത്തേക്ക് അവന്റെ വിരലിൽ നിന്ന് വരുന്നത് അത് ദുനിയാവ്. എന്നാൽ വിശാലമായ ആ സമുദ്രം അത് പരലോകമായിട്ടും മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിൽ നാം കൊടുക്കുന്ന പ്രാധാന്യത്തിന്റെ അളവിൽ ദുനിയാവിനെയും പരലോകത്തിനെയും ഒന്ന് സങ്കല്പിച്ചു നോക്ക്. ദുനിയാവിനെ ഒരു വിരലിൽ നിന്ന് എടുക്കുന്ന ആ കടലിൽ നിന്ന്, ആ സമുദ്രത്തിൽ നിന്ന് എടുക്കുന്ന ആ ഒരു തുള്ളി വെള്ളമായിട്ടും ആ സമുദ്രത്തെ പരലോകമായിട്ടും ഒന്ന് മനസ്സിലാക്കി നോക്കൂ, ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, മനസ്സിലാവും അതിന്റെ ഗൗരവം എത്രത്തോളമെന്ന്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് വളരെ മനോഹരമായിട്ട് ദുനിയാവിനെയും പരലോകത്തെയും ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന ഒരു ആയത്ത് സൂറത്തുൽ ഹദീദിൽ, ഇഅ്ലമു അന്നമൽ ഹയാത്തു ദുനിയ ലഅബും വലഹ്വൻ വസീനതും വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽഔലാദ്. നിങ്ങൾ മനസ്സിലാക്കണം, ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഅബ് കളികളാണ്, അഥവാ അബ്ദാനുകളുണ്ട്, അവയവങ്ങൾ കൊണ്ടുള്ള കളികളാണ്. ലഹ്വ് വിനോദമാണ്, വിനോദം എന്ന് പറഞ്ഞാൽ കൽബ് കൊണ്ടുള്ള വിനോദങ്ങൾ. വസീനത്തുൻ സീനത്ത്, സീനത്ത് എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിലും ഭക്ഷണത്തിലും അതുപോലെയുള്ള അലങ്കാരം കാണിച്ചു കൂട്ടൽ. വതഫാഖുറും ബൈനക്കും നിങ്ങൾ പരസ്പരം പൊങ്ങച്ചം കാണിക്കൽ. വതകാസുറും ഫിൽ അംവാലി വൽഔലാദ് തന്റെ സമ്പത്തിലും അതുപോലെ തന്നെ മക്കളിലും ധാരാളിത്തം കാണിക്കൽ. ഇതൊക്കെയാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു ثم يهيج فتراه مصفرا ثم يكون حطاما. ഒരു ഉപമ പറയുകയാണ്, ഈ ദുനിയാവിന്റെ ഈ കളിയും ചിരിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ഉപമ പറയുകയാണ്, ഒരു മഴ പോലെ. ആ മഴ പെയ്തു കഴിയുമ്പോ കൃഷിക്കാരൻ വിതച്ച ആ പാടത്ത് അതിൽ ചെടി മുളക്കുന്നതിലേക്ക് നോക്കുന്നത് പോലെയാണ്. കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആ ചെടി മുളച്ചു വരുന്നത് വളരെ അത്ഭുതമാണ്, അവന് ഒരുപാട് പ്രതീക്ഷകളാണ് അതിലുണ്ടാവും. ആ ചെടി മുളച്ചു വന്ന് അത് പാകമായി അതങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ അത് വാടിപ്പോയി നുരുമ്പായി പോകുന്ന അവസ്ഥ, അത് അതിന്റെ ആവശ്യത്തിന് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിൽ നിന്നെടുത്താൽ അത് നമുക്ക് ലഭിക്കും. അതുപോലെയാണ് ദുനിയാവ്. ദുനിയാവിൽ ഒരു കാര്യവും നിലനിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടാവില്ല. ഒരു ആസ്വാദനമാവട്ടെ, ഒരു വിഷമമാവട്ടെ, എന്തോ ആവട്ടെ, നിലനിൽക്കുന്ന ഒരവസ്ഥയിൽ ദുനിയാവിൽ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ആയത്തിൽ ലഅബ്, ലഹ്വ്, സീനത്ത് അത് ഓരോ ഘട്ടമായിട്ട് പറയുന്നത് കാണാം. ലഅബ് എന്ന് പറഞ്ഞാൽ കളികൾ എന്ന നിലക്ക്, കളികൾ. കുഞ്ഞു കുട്ടികളെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ആ കുട്ടികൾക്ക് ഒരു കളിപ്പാട്ടം കാണുമ്പോ അതിനോടുണ്ടാവുന്ന താല്പര്യം ഭയങ്കരമായിരിക്കും. ഒരു കളിപ്പാട്ടം ആദ്യമായി കാണുമ്പോൾ അത് കിട്ടാൻ വേണ്ടി അവർ കാണിക്കുന്ന വാശിയും ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്നാൽ അത് ലഭിച്ചു കുറച്ചു കഴിയും തോറും അതിന്റെ ആ വാശി അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതവരെവിടെ കൊണ്ടുപോയിട്ടെന്ന് അവർക്ക് തന്നെ അറിയില്ല. അതുപോലെ തന്നെയാണ് ലഹുവും സീനത്തും എല്ലാം. അവർക്ക് അത് ലഭിക്കണമെന്ന് കാണുമ്പോൾ തോന്നും. നല്ല വില കൂടിയ വസ്ത്രങ്ങൾ കാണുമ്പോൾ അത് ലഭിച്ചാൽ നല്ല രസമായിരിക്കും എന്ന് നമുക്ക് തോന്നും. അത് ലഭിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷം ചിലപ്പോൾ അതിലുണ്ടാവില്ല. നമുക്ക് അതിനോട് ആ വില പിന്നീട് ഉണ്ടാവില്ല. ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെ ഓരോ കാര്യങ്ങളും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ പറയാണ് വഫിൽ ആഖിറത്തി അദാബുൻ ശദീദുൻ വമഗ്ഫിറത്തുൻ മിനല്ലാഹി വറിദ്വാൻ. എന്നാൽ പരലോകം എന്നുള്ളത് ഇതുപോലെയല്ല. അവിടെയുള്ളത് അദാബുൻ ശദീദുൻ, കഠിനമായ ശിക്ഷയാണ്. അത് നിലനിൽക്കുന്നതായിരിക്കും. അത് കൂടല്ലാതെ അത് കുറഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാവില്ല. അതെന്നും ഒരുപോലെ ആ ശിക്ഷയുടെ ബുദ്ധിമുട്ടുണ്ടാകും. അതിന് കുറവുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അതുപോലെ തന്നെ മഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർത്തീകരിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ഉണ്ട്, അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. സത്യത്തിൽ മനുഷ്യരോട് ഉലമാക്കൾ പറയും, ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നത് കാണാം, ബുദ്ധിയുള്ളവൻ ജനങ്ങളോട് ദുനിയാവ് ഒഴിവാക്കാൻ പറയില്ല. കാരണം അവർ ദുനിയാവിനേറ്റ് ഭയങ്കരമായ ബന്ധത്തിലാണ്, അവർക്കത് സാധിക്കില്ല. ബുദ്ധിയുള്ളവർ പറയുക അവരോട് പാപങ്ങൾ ഒഴിവാക്കാനായിരിക്കും. പാപങ്ങൾ ഒഴിവാക്കല് അവർക്ക് എളുപ്പമാണ്, ദുനിയാവ് ഒഴിവാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അതായത് നാം പറഞ്ഞു വന്നത് നമുക്ക് തോന്നും ചില പാപങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ കഷ്ടപ്പാടാണ്, അങ്ങനെയൊക്കെ ചില ആളുകൾക്ക് തോന്നും. എന്നാൽ അതിനേക്കാൾ മനുഷ്യൻ ആകർഷിച്ചു പോകുന്ന, അടുത്തു പോകുന്ന, അടിമപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് ദുനിയാവ് എന്നുള്ളത്. വ്യക്തമായി അതിന്റെ അതിർവരമ്പിൽ നിന്നുകൊണ്ട് ദുനിയാവുമായുള്ള ബന്ധം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ദുനിയാവുമായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധത്തെ പറ്റി പറയുന്ന ഒരു വാക്ക് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാലി വമാലി ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്താ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്താണ്. മാ അന ഫി ദുനിയ ഇല്ലാ കറാകിബിൻ ഇസ്തദല്ല തഹ്ത അശ്ശജറ ثم راح وتركها. ഞാനും ദുനിയാവും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു യാത്രക്കാരൻ. ആ യാത്രക്കാരൻ യാത്രക്കിടയിൽ ക്ഷീണം കാരണം വിശ്രമിക്കാൻ വേണ്ടി ഒരു വൃക്ഷത്തിന്റെ ചോട്ടിൽ ഇരുന്നു, അതിന്റെ തണലിൽ ഇരുന്നു. അവന് അവന്റെ ക്ഷീണം മാറിയപ്പോൾ അവൻ അതിൽ നിന്ന് എഴുന്നേറ്റ് ഒഴിവാക്കി അത് വിട്ടുപോയി. അതുപോലെയാണ് ഞാനും ദുനിയാവും എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാം നമ്മുടെ കൽബിൽ എന്താണ് നമ്മൾ ദുനിയാവുമായിട്ടുള്ള ബന്ധം എന്നുള്ള ചിന്ത നമ്മൾ ആവർത്തിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, ലം യബ്ഖ മിനദ്ദുനിയ ഇല്ലാ ബലാഉൻ വഫിത്നത്തുൻ. ദുനിയാവിൽ ബാക്കിയാവൂല എന്തല്ലാതെ ബലാവും ഫിത്നത്തുമല്ല, പരീക്ഷണങ്ങളും അതുപോലെയുള്ള ഒരുപാട് കഷ്ടപ്പാടുകളും അല്ലാതെ ഒന്നും. അതായത് ഒരു മനുഷ്യന്റെ ഈമാൻ പരീക്ഷിക്കാനുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ദുനിയാവിൽ ബാക്കിയാവുന്ന അവസ്ഥയിൽ ഉണ്ടാകില്ല എന്ന് വളരെ പ്രശസ്തമായ ഒരു ഹദീസ്, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ഹദീസ്. ഇബ്നു ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ ഔആബിറ സബീൽ. നീ ആവുക, ദുനിയാവിൽ നീ ആവുക. എങ്ങനെയാവണം? ഒന്നെങ്കിൽ ഒരു അപരിചിതനെ പോലെ, ഒരു അപരിചിതനെ പോലെ നീ ആവണം. പരിചയമില്ലാത്തൊരു നാട്ടിൽ ചെന്നാൽ നാം എപ്രകാരം അപരിചിതനാവുമോ അതുപോലെ ഒരു അപരിചിതനെ പോലെ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ഇതുപോലെ ആയിരിക്കണം നീ എന്നുള്ളത് പറഞ്ഞു. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, ഈ ഹദീസ് പറഞ്ഞതിന്റെ ഒപ്പം ഉദ്ധരിക്കുന്ന ഒരു ഭാഗമാണ് ഇബ്നു ഉമർ റളിയല്ലാഹു പറയാണ്, ഇദാ അംസൈത ഫലാ തൻതദിർ സബാഹ് സബാഹ്. നീ വൈകുന്നേരമായി കഴിഞ്ഞാൽ, നീ വൈകുന്നേരത്തിൽ എത്തിക്കഴിഞ്ഞാൽ രാവിലെയെ നീ പ്രതീക്ഷിക്കരുത്. അതുപോലെ തന്നെ ഇദാ അസ്ബഹ്ത ഫലാ തൻതദിർ മസാ, നീ രാവിലെയായി കഴിഞ്ഞാൽ വൈകുന്നേരവും പ്രതീക്ഷിക്കരുത്. അതായത് നമ്മുടെ മനസ്സിൽ നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു 10-70 വർഷത്തിലേക്കുള്ള ടൈം ടേബിൾ നമ്മൾ ഒരുക്കി വെച്ചിട്ട് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ഇത്ര വർഷം കഴിഞ്ഞാൽ ഇത്, ഇത്ര വർഷം കഴിഞ്ഞാൽ ഇത്. സ്വാഭാവികമാണ്, മനുഷ്യൻ നിലക്കുണ്ടാകും. എന്നാൽ അവന്റെ മനസ്സിൽ അതിനേക്കാൾ ഉന്നതമായ രീതിയിൽ ഈ ദുനിയാവിൽ നിന്ന് ഏത് നിമിഷം വേണമെങ്കിലും ഞാൻ വിട്ടുപോകാമെന്നുള്ളൊരു ബോധവും ഉണ്ടായിരിക്കണം. രാവിലെയായാൽ വൈകുന്നേരമാകുമെന്നുള്ള ഉറപ്പ് ഞാൻ എന്തായാലും ദൃഢമായി ഉണ്ടാവുന്ന അവസ്ഥ, വൈകുന്നേരമായാൽ ഞാൻ രാവിലെ എത്തുമെന്നുള്ള ദൃഢമായ ബോധ്യം, അതിന്റെ ആവശ്യമില്ല എന്നുള്ള നിലക്ക്. എന്നിട്ട് അദ്ദേഹം പറയാണ്, നീ രോഗിയാവുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ എടുത്തോ, നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗിച്ചോ. വമിൻ ഹയാതിക ലിമൗതിക്, നിന്റെ മരണത്തിന് മുമ്പ് നിന്റെ ജീവിതത്തെയും നീ ഉപയോഗിച്ചോ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ച ശേഷം പറയുമായിരുന്നു. നമുക്ക് ദുനിയാവ് വേണം, ദുനിയാവ് ആവശ്യമുള്ള മേഖലയുണ്ട്. നമുക്ക് കാണാം വിശുദ്ധ ഖുർആനിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു പ്രാർത്ഥന, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഹേ അല്ലാഹ്, ഞങ്ങളുടെ റബ്ബേ, ഈ ദുനിയാവിലെ ഹസനത്ത് നന്മ എനിക്ക് ഞങ്ങൾക്ക് നൽകണം, അതുപോലെ പരലോകത്തിലെ നന്മകൾ എനിക്ക് നൽകണം, നരകത്തിൽ നിന്ന് രക്ഷിക്കുകയും വേണം. ഈ ആയത്തിന്റെ തഫ്സീറുകൾ പല രീതിയിലുള്ള മാക്കൾ വിശദീകരിക്കുന്നത് കാണാം. അതിലെ വിശദീകരണത്തിൽ കാണാം, ആദ്യം ഇവിടെ ദുനിയാവിന്റെ കാര്യം പറഞ്ഞു, രണ്ടാമത് പരലോകത്തിന്റെ കാര്യം പറഞ്ഞു. അതിലൊരു കാരണമായിട്ടാണ് മാക്കൾ പറയുന്നത് കാണാം, ആദ്യം നടക്കുന്നത് ദുനിയാവാണ്, പരലോകം രണ്ടാമതാണ്, അതുകൊണ്ടൊരു ഓർഡറായിട്ട് പറഞ്ഞതാണെന്നുള്ള നിലക്ക് പറയുന്നത് കാണാം. അതുപോലെ തന്നെ മറ്റൊരു തരത്തിൽ പറയാം, ദുനിയാവ് നേരായ രീതിയിൽ നന്മകൾ ലഭിച്ചാലേ പരലോകത്തിന്റെ നന്മകൾ കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. ദുനിയാവിലൊരുത്തൻ ആവശ്യമായ കാര്യങ്ങൾ ഇല്ല എങ്കിൽ അവന് പരലോകത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല, പരലോകത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയിൽ നിർവഹിക്കാൻ സാധിക്കില്ല. ദുനിയാവിലാണ് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുമ്മിനെ ഔദു ബിക്കൽ കുഫ്രി വൽ ഫഖർ, കുഫറിൽ നിന്നും അതോടൊപ്പം ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷയോദിച്ചത്. അതും വിശദീകരിക്കുമ്പോൾ ഉലമാക്കൾ പറയും, കുഫർ അപകടമാണ്, രണ്ടാമത് ഫഖർ പറയാനുള്ള ഒരു കാരണം, ഫഖർ ദാരിദ്ര്യം ഒരു പക്ഷേ മനുഷ്യനെ കുഫറിൽ എത്തിക്കുന്ന ഒരു കാര്യമാണ്. അവന്റെ ദുനിയാവിന്റെ ഹസനത്തുകൾ അവനുണ്ടായിരിക്കണം, എന്നാൽ അത് വെറും ഈ വസ്തുക്കളുടെ ആധിക്യം മാത്രമാകരുത്. ഒരു ഖാസിം ഇബ്നു അബ്ദുറഹ്മാൻ റഹിമുള്ള പറഞ്ഞത് കാണാം, മൻ ഉഅതിയ ഖൽബൻ ശാകിറ വലിസാനൻ ദാകിറ വജസദൻ സ്വാബിറ ഫഖദ് ഉഅതിയ ഫിദ്ദുനിയ ഹസന. ആർക്കെങ്കിലും ഖൽബൻ ശാകിറ, ശുക്ര ചെയ്യുന്ന ഖൽബും അള്ളാഹുവിനെ ദിക്ര ചെയ്യുന്ന നാവും അതുപോലെ ക്ഷമ അവലംബിക്കാൻ കഴിയുന്ന ഒരു ശരീരവും ലഭിച്ചാൽ അവന് ദുനിയാവിലെ ഹസനത്തുകൾ ലഭിച്ചു എന്നുള്ളത് നാം പറഞ്ഞു വന്നത്. നമ്മൾക്ക് ഈ രണ്ട് വ്യത്യാസവും, ദുനിയാവിനെ ഏത് തരത്തിൽ നമ്മൾ എടുക്കണമെന്നുള്ളതും അതുപോലെ പരലോകത്തിന് ഏത് തരത്തിൽ സ്ഥാനം കൊടുക്കണമെന്നുള്ളതും നാം മനസ്സിലാക്കിയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് ഒരുപാട് കേട്ടുപരിചയമുള്ള മറ്റൊരു സംഭവം, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന സമയത്ത്, സഹാബാക്കൾ ചുറ്റും ആളുകളുണ്ട്, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു ആടിനെ അത് ചത്ത് കിടക്കുന്നത് കണ്ടു. അത് ഒരു അസക്കാണ്. അസക്ക് എന്ന് പറഞ്ഞാൽ ചെവി ചെറുതായിട്ടുള്ള, ചെവി മുറിഞ്ഞു പോയിട്ടുള്ള, ഒറ്റ ചെവിയുള്ള, ഒരു ന്യൂനതയുള്ള ഒരാട്. അത് കിടക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ചെവി പിടിച്ചുകൊണ്ട് ചോദിച്ചു, അയ്യക്കും യുഹിബ്ബു അന്ന ഹാദാ ലഹു ബിദിർഹമിൻ, ആരാണ് ഒരു ദിർഹത്തിന് ഇതിനെ സ്വീകരിക്കാൻ, ഇത് 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 വാങ്ങാൻ ആരാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചു. അപ്പോ കൂടെ ഉണ്ടായിരുന്നവര് പറഞ്ഞു, മാ നുഹിബ്ബു അന്നഹു ലനാ ബിശൈഇൻ വമാ നസ്തഊ ബിഹി, ഞങ്ങൾക്ക് അതിന്റെ ഒരു ആവശ്യമില്ല, ഞങ്ങൾക്ക് അതിന്റെ ലഭിച്ചിട്ട് കാര്യമാകേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെറുതെ ഇതിനാരെങ്കിലും എടുക്കാൻ തയ്യാറുണ്ടോ ചോദിച്ചു, വെറുതെ ഇതിനാരെങ്കിലും എടുക്കാൻ തയ്യാറുണ്ടോ. അപ്പോ സഹാബാക്കൾ പറഞ്ഞു, വല്ലാഹി ലൗ കാന ഹയ്യൻ കാന ഐബൻ ഫീ, അതിന് ജീവൻ ഉണ്ടെങ്കിൽ തന്നെ അതൊരു ഐബുണ്ട്, അതായത് ചെവി മുറിഞ്ഞു പോയ ആ ഒരു ന്യൂനതയുള്ളതാണ്. ഫകൈഫ വഹുവ മയ്യിത്ത്, അത് മരിച്ചതും കൂടിയായാ പിന്നെ എങ്ങനെയാണ്, അത് ചത്തതാണ്, ചത്തതും കൂടിയായാ പിന്നെ എന്താ, അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ബാധ്യത ഏൽക്കലായി, പിന്നെ അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി മൂടാനും അതിന് ബുദ്ധിമുട്ട്, അതൊരു ഏറ്റെടുക്കലായി. അപ്പൊ ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാം ചിന്തിക്കണം, നമ്മുടെ കൽബിനകത്ത്, നമ്മുടെ കൽബിന്റെയും നമ്മുടെ മനസ്സിന്റെയും ഇടയിൽ ഇട്ടുകൊണ്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് നിങ്ങൾക്ക് എത്രത്തോളം വില കുറഞ്ഞതും നിസ്സാരവുമാണോ അതിനേക്കാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ദുനിയാവ് നിസ്സാരമാണ്, അതിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് നിസ്സാരമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കി. നാം ചിന്തിച്ചു നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, ലൗ കാനതി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊറത്തിൻ, ഈ ദുനിയാവ് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകോളമെങ്കിലും അതിനൊരു സ്ഥാനമോ വിലയോ ഉണ്ടായിരുന്നെങ്കിൽ മാ സഖ കാഫിറൻ മിൻഹാ ശർബതമ, ഈ ദുനിയാവിൽ വെച്ച് ഒരു കാഫിർ ഒരൊറ്റ തുള്ളി വെള്ളം പോലും കുടിക്കില്ലായിരുന്നു. അള്ളാഹുവിനെ ധിക്കരി ജീവിക്കുന്ന കാഫിർ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ലായിരുന്നു ഒരു കൊതുകിന്റെ ചിറകോളമെങ്കിലും. ഈ ദുനിയാവിന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു പ്രാധാന്യം കണ്ടിട്ടുണ്ടെങ്കിൽ എന്ന് അപ്പോൾ ആലോചിച്ചു നോക്കണം. നമ്മുടെ കൽബിൽ നമ്മൾ നാം ജീവിക്കുന്ന, നാം പറഞ്ഞല്ലോ ദുനിയാവ് ആവശ്യമുള്ളതുണ്ട്, അതിനെ നമ്മൾ ഒരിക്കലും എതിർക്കുന്നില്ല. പക്ഷെ നമ്മുടെ കൽബിനകത്ത് ദുനിയാവിനെയും പരലോകത്തിനെയും തുലാസിൽ വെച്ച് നോക്കുമ്പോൾ ഏതിനാണ് ഭാരം കൂടുന്നത് എന്ന് നാം പരിശോധിക്കണം. ഏതിനാണ് ഭാരം കൂടുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, ലാ തത്തഖിദു ദൈഅത ഫതർഗബു ഫിദ്ദുനിയ, ദുനിയാവിന്റെ സമ്പാദ്യങ്ങൾ അതായത് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് മറപ്പിച്ചു കളയുന്ന രീതിയിൽ ദുനിയാവിന്റെ വസ്തുവകകൾ നിങ്ങൾ നേടിയെടുക്കാൻ നിൽക്കരുത്. അത് എന്തുണ്ടാക്കുമെന്നറിയോ? ഫതർഗബു ഫിദ്ദുനിയ, ദുനിയാവിൽ നിങ്ങൾക്ക് റഗ്ബത്ത് ഉണ്ടാക്കും, ദുനിയാവിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടാക്കും, അത് നിങ്ങളെ നശിപ്പിച്ചു കളയും, അത് നിങ്ങളെ നശിപ്പിച്ചു കളയും. അള്ളാഹുവിനെ മറപ്പിക്കുന്ന രീതിയിൽ ദുനിയാവ് നമുക്ക് നേടാൻ അതിനോടൊരു ആർത്തി നമ്മൾ കാണിച്ചാൽ അത് ദുനിയാവിൽ പ്രതീക്ഷ ഉണ്ടാക്കും. അധിക ആളുകളും നശിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം തൂലുൽ അമൽ, അവന്റെ ദുനിയാവിലെ ആയുസ്സിലുള്ള ആധിക്യത്തിലുള്ള പ്രതീക്ഷ ഒരുപാട് കാലമുണ്ടല്ലോ എന്നുള്ളത്. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞത് കാണാം, മുൻകഴിഞ്ഞു പോയ എല്ലാ ഉമ്മത്തുകളും തന്റെ തങ്ങളിലേക്ക് വന്ന പ്രവാചകന്മാരെ കളവാക്കിയ ആ ഉമ്മത്തുകൾ അവർ നശിക്കാനുള്ള കാരണം, അവർ കുഫ്രിലാകാനുള്ള കാരണം ഹുബ്ബുദ്ദുനിയയാണ്. എല്ലാ ഖതിയത്തിന്റെയും എല്ലാ പാപങ്ങളുടെയും അള്ളാഹുവിനോടുള്ള ധിക്കാരത്തിന്റെയും അസ്ലു എന്നുള്ളത് ഹുബ്ബുദ്ദുനിയയാണ് എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയം. ഏത് പാപം നമ്മൾ എടുത്തോക്കി നമ്മുടെ നഫ്സിനകത്ത് നാം നമ്മളോട് ചെയ്യുന്ന ദുൽമുണ്ട്, നാം മറ്റുള്ളവരോട് ചെയ്യുന്ന ദുൽമുണ്ട്, അള്ളാഹുവിനോട് ചെയ്യുന്ന ദുൽമുണ്ട്, ഈ ദുൽമുകളൊക്കെ നിങ്ങൾ എടുത്തോക്കി, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദുനിയാവിനോടുള്ള ഹുബ്ബ് അതിൽ നിന്ന് വ്യക്തമായി കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിന് കൊടുക്കേണ്ട വില കൊടുക്കാനും പഠിക്കണം, അധികമായിട്ടുള്ളത് ഒഴിവാക്കാനും നാം പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന വറദു ബിൽ ഹയാതി ദുനിയ വത്മഅന്നു ബിഹാ വല്ലദീനഹും അൻ ആയാതിന ഗാഫിലൂൻ ഉലായിക മഅവാഹുമുൻ നാർ ബിമാ കാനൂ യക്സിബൂൻ. ചില ആളുകൾ അവർ പ്രതീക്ഷിക്കുന്നില്ല അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നും അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുമെന്നുള്ളത് അവർ ഭയപ്പെടുന്നില്ല, അവർ പ്രതീക്ഷിക്കുന്നില്ല. വറദു ബിൽ ഹയാതി ദുനിയ, ദുനിയാവിൽ അവർക്ക് ലഭിക്കുന്ന കാര്യങ്ങളെ കൊണ്ട് അവർ തൃപ്തിയടയാണ്. വത്മഅന്നു ബിഹാ, അതിൽ സമാധാനം അടയുകയും ചെയ്യുന്നു, അവർ തൃപ്തിപ്പെട്ടു എന്ന് മാത്രമല്ല അതിലവർ സമാധാനം കണ്ടെത്തുകയാണ്. വല്ലദീനഹും അൻ ആയാതിനാ ഗാഫിലൂൻ, അള്ളാഹുവിനെ കുറിച്ച് അവന്റെ ദിക്റിനെ കുറിച്ച് അവന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അശ്രദ്ധരുമാണവർ, അതേക്കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് സമയമില്ല. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ ആയാത്തുകളെ കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് സമയമില്ല. ഉലായിക മഅവാഹുമുൻ നാർ ബിമാ കാനു യക്സിബുൻ, കുഫ്ഫാറുകൾ അവരുടെ സ്ഥാനം അവര് സമ്പാദിച്ചതിന്റെ ഫലമായി നരകമായിരിക്കുമെന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങൾ, ദുനിയാവ് എന്ന കബളിപ്പിക്കുന്ന വിഭവത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ദുനിയാവിൽ നമ്മുടെ ആവശ്യങ്ങൾ, നമുക്ക് ഓരോരുത്തർക്കും പല ആവശ്യങ്ങളുണ്ടാകും. ആ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് ദുനിയാവിന്റെ പിന്നാലെ പോകുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കൂല. ദുനിയാവ് നമ്മുടെ പിന്നാലെ വരണമെങ്കിൽ അതിന് ചില വഴികളുണ്ട്. അതിന് ഒരു വഴിയെന്നെ പ്രധാനമായിട്ടുള്ളൂ. ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നാം പറഞ്ഞല്ലോ, ധാരാളമായി ചിന്തിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ കാനതി ദുനിയ ഹമ്മഹു, ആരുടെയാണോ ഹമ്മ്, അവന്റെ പ്രധാനപ്പെട്ട ചിന്ത ആലോചന ദുനിയാവാകുന്നത്, ദുനിയാവ് മാത്രമാകുന്നത്, ഫറഖ അല്ലാഹു അലൈഹി അംറഹു, അവന്റെ കാര്യങ്ങൾ അള്ളാഹു തആല ചിന്ന ഭിന്നമാക്കും, അവന്റെ കാര്യങ്ങൾ ദുനിയാവിലെ കാര്യങ്ങൾ അള്ളാഹു തആല ചിന്ന ഭിന്നമാക്കും. അവന്റെ കൺമുന്നിൽ എപ്പോഴും ദാരിദ്ര്യം വെച്ചു കൊടുക്കും. എത്ര വലിയ സമ്പന്നനായാലും അവൻ അവന്റെ കൺമുന്നിൽ ദാരിദ്ര്യത്തെ കണ്ട് ഭയപ്പെടുന്ന അവസ്ഥയായിരിക്കും. വലം യഅതിഹി മിനദ്ദുനിയ ഇല്ലാ മാ കുതിബ ലഹു, അവൻ അല്ലാഹു തആല എന്താണോ രേഖപ്പെടുത്തിയത് അതല്ലാതെ ഒന്നും അവന് ലഭിക്കുകയുമില്ല. എന്നിട്ട് പറഞ്ഞു വമൻ കാനത്തിൽ ആഖിറത്തു നിയ്യത്ത, എന്നാൽ ഒരുത്തന്റെ നിയ്യത്ത് പരലോകമായാൽ, അവൻ ദുനിയാവ് സമ്പാദിക്കുന്നത്, ദുനിയാവ് നേടുന്നത്, ദുനിയാവിൽ എന്തോ അവന് ലഭിക്കുന്നത്, പക്ഷെ അവന്റെ നിയ്യത്ത് അത് പരലോകമാണ്. അങ്ങനെയാണെങ്കിൽ ജമഅല്ലാഹു ലഹു അംറ, അവന്റെ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുമിപ്പിച്ചു കൊടുക്കും. അവന്റെ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുമിപ്പിച്ചു കൊടുക്കും. വജഅല ഗിനാഹു ഫീ ഖൽബി, അവന്റെ കൽബിൽ ഗിന, ഐശ്വര്യം നൽകും. അവന്റെ കൽബിനകത്ത് എപ്പോഴും ഐശ്വര്യത്തിന്റെ പ്രകാശമായിരിക്കും. അത് അല്ലാഹു തആല നൽകണം. വഅതത്ഹു ദുനിയ വഹിയ റാഗിമ, അവന്റെ പിന്നാലെ ദുനിയാവ് റാഗിമ. റാഗിമ എന്ന് പറഞ്ഞാൽ പിന്നാലെ അടങ്ങി ഒതുങ്ങി വരുന്ന സാധനത്തിനാ പറയാം. അവന്റെ പിന്നാലെ ദുനിയാവ് അങ്ങനെ വരും. അതായത് നമ്മുടെ കൽബിനകത്തെ നമ്മുടെ നിയ്യത്ത് എന്താണ് എന്നതിനനുസരിച്ച്, നമ്മുടെ കൽബിനകത്ത് നമ്മുടെ നിയ്യത്ത് എന്താണെന്നതിനനുസരിച്ച്. സഹോദരങ്ങളെ, ദുനിയാവില് സമ്പാദിക്കുക എന്നുള്ളത് ചില മുഅ്മിനീങ്ങൾ, മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഷെയ്ത്താന്റെ കലയാണ്. ഷെയ്ത്താൻ ആളുകളെ തെറ്റിക്കുന്ന രീതിയുണ്ട്. സമ്പത്തിന്റെ കാര്യത്തിൽ ബഹീലായിട്ടുള്ള, പിശുക്കരായിട്ടുള്ള ആളുകളോട് ഷെയ്ത്താൻ ധാരാളം സമ്പാദിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. ധാരാളം സമ്പാദിക്കാൻ, ആ സമ്പാദ്യം ഉണ്ടാക്കിക്കൊണ്ട് മുസ്ലിം ഉമ്മത്തിനോ മുസ്ലിങ്ങൾക്കോ ഇസ്ലാമിനോ യാതൊരു ഉപകാരം ഉണ്ടാവൂല. അതേസമയത്ത് മുഅ്മിനീങ്ങളുടെ അടുക്കൽ വന്നിട്ടോ, യഥാർത്ഥ ഈമാനുള്ള പരലോകത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളുടെ അടുത്ത് വന്നിട്ട് ചെയ്താൻ പറയുക എന്താണ്? അതിന്റെ നേരെ എതിരായിട്ട്, എനിക്ക് ഇന്നലെ ദുനിയാവ് സമ്പത്തൊന്നും വേണ്ട, ഈ സമ്പാദിക്കൊന്നും വേണ്ട, ഈ പരലോകത്തിന് വേണ്ടി ജീവിക്കുന്ന ആളല്ലേ, ഈ സമ്പാദിക്കൊന്നും വേണ്ട പറയും. ചെയ്താൻ തെറ്റിക്കുകയാണ്. ആ മുഅ്മിൻ സമ്പാദിച്ചാലാണ് അവന് സ്വതക്കം എടുക്കാൻ സാധിക്കുകയുള്ളു, മറ്റുള്ള മുസ്ലിം ഉമ്മത്തിന് ഉപകാരം ഉണ്ടാവുകയുള്ളു, ഇസ്ലാമിന് ഉപകാരമുണ്ട്. നാം ആലോചിച്ച് നോക്കി, ഒരു ഹജ്ജ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ അത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അതാർക്കുള്ളതാ? പണക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാ. ആ ഹജ്ജ് നിർവഹിക്കാൻ പണം സമ്പാദിക്കുന്നതോ ഇബാദത്താണ്, ഇബാദത്താണ്. ഇത് ഹജ്ജ് നിർവഹിക്കാൻ, ഉംറ നിർവഹിക്കാൻ, അങ്ങനെ ഓരോ കാര്യത്തിനും ഒരു മനുഷ്യന് സമ്പാദിക്കാൻ കഴിവുണ്ടെങ്കിൽ അവൻ സമ്പാദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ഒരു ഉപമ, സമ്പത്തും ഇൽമും നൽകപ്പെട്ട ആളുകൾ നാലു തരത്തിലാണെന്ന്. ഇൽമും അമലും, ഇൽമും മാലും, അറിവ്, സമ്പത്തും ഉണ്ടാകും, അറിവും ഉണ്ടാകും. ആളുകൾ അവരുടെ സമ്പത്ത് അറിവിനനുസരിച്ച് ചെലവഴിക്കും. ചില ആളുകൾക്ക് ഇൽമുണ്ടാവും, സമ്പത്തുണ്ടാവില്ല. അവർ പ്രതീക്ഷിക്കും, എനിക്ക് സമ്പത്തുണ്ടായ നിങ്ങൾ ഇന്ന പോലെ ചെയ്യാമായിരുന്നല്ലോ എന്നുള്ളത്. സ്ഥാനത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും പ്രതിഫലം നിയ്യത്തുകൊണ്ട് രണ്ടുപേർക്കും ഒരുപോലെയായിരിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ ആൾ, അയാൾക്ക് സമ്പത്തുണ്ടാകും, ഇൽമുണ്ടാവില്ല, അവൻ തോന്നിയതുപോലെ ചെലവഴിക്കും. നാലാമത്തെ ആള്, ഇൽമുണ്ടാവൂല, സമ്പത്തും ഉണ്ടാവൂല, അവൻ വിചാരിക്കും എനിക്ക് സമ്പത്തുണ്ടെങ്കിൽ ഇങ്ങനൊക്കെ ദൂർത്തടിച്ച് ജീവിക്കാമായിരുന്നല്ലോ. അവനും അവർക്ക് രണ്ടുപേർക്കും നിയത്തിനനുസരിച്ചില് അവരുടെ പ്രതിഫലം ഒരുപോലെയായിരിക്കും. ഈ നാല് തരത്തിലായിരിക്കും ഇൽമും മാലും നൽകപ്പെട്ടവർ. അതുകൊണ്ട് മുസ്ലിമീങ്ങളോട്, മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ നാടിന്റെ സാഹചര്യത്തിൽ അവർക്ക് സമ്പാദിക്കാൻ കഴിയുമെങ്കിൽ ഹലാലായ രീതിയിൽ കഴിവിന്റെ പരമാവധി സമ്പത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കണം, കഴിവിന്റെ പരമാവധി. പക്ഷേ അത് കൽബിനകത്ത് കയറാൻ പാടില്ല, കൽബിനകത്ത് കയറാൻ പാടില്ല. ഉലമാക്കൾ പറയാറുണ്ടല്ലോ, കയ്യിൽ സമ്പത്തില്ലാത്ത കൽബിൽ സമ്പത്തുള്ളവൻ യാതൊരു കാര്യമില്ല, അവൻ നശിക്കുകയുള്ളൂ. എന്നാൽ കയ്യിൽ സമ്പത്തുണ്ട്, അവന്റെ കൽബിൽ ദുനിയാവ് കയറിയിട്ടില്ല, അവനാണ് യഥാർത്ഥ സാഹിദ്, ഭൗതിക വിരക്തിയുള്ളവൻ, ദുനിയാവിനോട് വിരക്തിയുള്ളവൻ. ഒരിക്കൽ ഇമാം അഹമ്മദ് ബിൻ ഹംബലിനോട് ചോദിക്കപ്പെട്ടു, 100,000 ദീനാറുള്ള ഒരു വ്യക്തിക്ക് ജാഹിദാകാൻ പറ്റുമോ, ഭൗതിക വിരക്തിയുള്ള ആളാകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, പറ്റും, പറ്റും. പക്ഷേ അവൻ അവന്റെ സമ്പത്തിൽ കുറയുമ്പോൾ വിഷമമോ കൂടുമ്പോൾ ഒരു അമിത ആഹ്ലാദമോ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം സുഹൃദിന് തഅരീഫ് പറയുമ്പോൾ ഈ ആയത്തോടിയത്, സൂറത്തുൽ ഹദീദിലെ ലികൈ ലാ തഅസൌ അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ, നിങ്ങൾക്ക് ലഭിച്ചതിനെ കുറിച്ച് നിങ്ങൾ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാൻ വേണ്ടി എന്നുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ ഭൗതിക വിരക്തി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മുടെ സംസാരത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലും എത്രത്തോളം സ്ഥാനം ദുനിയാവിന് നാം നൽകുന്നുണ്ട് നാം പരിശോധിക്കണം. നമ്മൾ ഖുർആനിന്റെ ആയത്തുകളിലൂടെ മനസ്സിലാക്കി, ഹദീസുകളിലൂടെ മനസ്സിലാക്കി, ഇനി സലഫുകളുടെ ചില കൗലുകളിലൂടെ അവരെങ്ങനെയാണ് ദുനിയാവിനെ കണ്ടിരുന്നത് എന്ന് നമുക്ക് കാണാം. ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്, ഇയ്യാകും വമാ ശഗല മിന ദുനിയ, നിങ്ങൾ ദുനിയാവിൽ എന്തിനാണ് മുഴുകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. ഫഇന്ന ദുനിയ കസീറത്തുൽ അഷ്ഗാൽ, ദുനിയാവിൽ ഒരുപാട് ശുഗലുകളുണ്ട്, ദുനിയാവിലെ ശുഗലുകൾ, അള്ളാഹുവിനെ മറപ്പിച്ചുകൊണ്ടുള്ള ശുഗലുകൾ. ലാ യഫ്തഹു റജുലുൻ അലാ നഫ്സിഹി ബാബ ശുഗലിൻ, ഒരു വ്യക്തിയും അവന് വേണ്ടിയിട്ട് ദുനിയാവിന്റെ ഒരു ശുഗല് ഒരു തിരക്കിൽപ്പെട്ട് ഒരു അതിന്റെ ഒരു കഥക് തുറക്കുന്നില്ല. ആ കഥക് അപ്പോൾ തന്നെ 10 കഥകൾ അവിടെ തുറന്നിരിക്കും. അള്ളാഹുവിനെ മറപ്പിച്ചുകൊണ്ട് ദുനിയാവിന്റെ ഒരു കാര്യത്തിന്റെ പിന്നാലെ നമ്മൾ പോയാൽ, അള്ളാഹുവിനെ ഓർക്കാത്ത രീതി നമ്മൾ പോയി കഴിഞ്ഞാൽ, ഒന്ന് തുറന്നാൽ പിന്നെ 10 അപ്പുറത്ത് തുറന്നിരിക്കും. അതിൽ മുഴുകാനേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ ഒരുമിച്ച് കൂടിയിട്ട് പിരിയുമ്പോ പ്രാർത്ഥിക്കുന്ന മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്, വളരെ ദൈർഘ്യമേറിയ പ്രാർത്ഥന. അല്ലാഹുമ്മ അഖ്സിം ലനാ മിൻ ഖശ്യതിക എന്ന് തുടങ്ങുന്ന ദുആ, ആ ദുആയിൽ ഒരു ഭാഗത്ത് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു, വലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ ولا تجعل الدنيا اكبر همنا ولا مبلغ علمنا يا الله ഈ ദുനിയാവിനെ ഞങ്ങളുടെ ഏറ്റവും വലിയ ചിന്തയോ ഏറ്റവും വലിയ ലക്ഷ്യമോ ആക്കി നീ മാറ്റരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ അറിവിന്റെ ഏറ്റവും അവസാനത്തെ പരിമിതിയായിട്ടും ഈ ദുനിയാവിനെ മാറ്റരുത് എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സമ്പാദിക്കാം ചിന്തിക്കാം. ചില ആളുകൾ മുഅ്മിനീകളാണ്, ദീനിയായിട്ട് ജീവിക്കുന്നവരാണ്. പക്ഷേ അവരുടെ മടിയെ അലസതയെ ദുനിയാവിനെ സമ്പാദിക്കുന്നതിൽ നിന്ന് അവർ അത് ഭൗതിക വിരക്തിയാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാറുണ്ട്. അവർ സത്യത്തിൽ അവരുടെ മടിയും അലസതയുമായിരിക്കും. അവരെന്നിട്ട് അത് പറയുന്നത് അള്ള റിസ്ക് ഏറ്റെടുത്താണ്, അത് തന്നെ കിട്ടുള്ളൂ. അള്ള റിസ്ക് മാത്രമല്ല, സ്വർഗ്ഗം നരകം ഒക്കെ പറഞ്ഞതാണ്. അവൻ രാത്രി നമസ്കരിക്കുന്നുണ്ടാവും, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന എല്ലാം ചെയ്യുന്നുണ്ടാവും. പക്ഷേ റിസ്ക് നേടുന്ന കാര്യത്തിൽ, കുടുംബത്തെ നോക്കുന്ന കാര്യത്തിൽ, മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തങ്ങളിൽ, അതിലൊക്കെ അവൻ ന്യായീകരണം കാണിക്കുന്നത്, അവന്റെ അലസതയ്ക്ക് അവൻ മറപിടിക്കുന്നത് ഒരു പക്ഷേ ഭൗതിക വ്യക്തി ദുനിയാവിനോടുള്ള ഇഷ്ടമല്ല, ദുനിയാവിനോട് ഇഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള വളരെ വലിയ അപകടമാണത്. ദുനിയാവിനോടുള്ള വിരക്തി എന്ന് പറഞ്ഞാൽ അതല്ല. സ്വന്തം കുടുംബത്തിനും സ്വന്തം മാതാപിതാക്കളെയും സംരക്ഷിക്കേണ്ടതും ചെലവ് ചെയ്യലും അവന്റെ മേൽ നിർബന്ധമാണ്. അതവൻ ചെയ്തില്ല എങ്കിൽ അത് തന്നെ മതി അവന് പാപമായിട്ട്. നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ അവന് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നാം പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാത്ത സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ദുനിയാവിനോടുള്ള ഹബ്ബിനെ കുറിച്ചാണ്. അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ചില സലഫുകൾ പറയാറുള്ള ഒരുപാട് കാര്യങ്ങൾ എന്താണ്, നമുക്ക് ദുനിയാവിനോടുള്ള ഹുബ് ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള ലക്ഷണങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മൻഹബ്ബ ഷൈഅൻ അക്സറ ദിക്ർ, ഒരുത്തൻ എന്തിനെയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അതിനെപ്പറ്റിയാവും അവൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുക. എന്താണോ അവന്റെ ഹൃദയത്തിൽ ഏറ്റവും അധികം ആഴത്തിൽ തട്ടിയിട്ടുള്ളത് അതായിരിക്കും അവൻ ഏറ്റവും അധികം സംസാരിക്കുക. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ സലഫുകൾ പറയുമായിരുന്നു, ഫലാ തറാ സാഹിബ ദുനിയ ഇല്ലാ ഹുവ യതഹദ്ദസു അനിൽ മാലി വ തുർഖി വ ജംഇഹി വ തഹ്സീലിഹി. ദുനിയാവിന്റെ ആളെ നീ കാണില്ല, അവൻ എപ്പോ നോക്കിയാലും സമ്പത്ത് ഉണ്ടാക്കുന്നതും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും അതിനെപ്പറ്റിയ വഴികളും അത് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അവർ ധാരാളമായി പറയുക വസ്ത്രങ്ങളെ കുറിച്ച്, ഭക്ഷണങ്ങളെ കുറിച്ച്, സ്ത്രീ പുരുഷ ബന്ധങ്ങളെ കുറിച്ച്, വലിയ വലിയ കെട്ടിടങ്ങളെ, അങ്ങാടികളെ കുറിച്ച്, സൗധങ്ങളെ കുറിച്ച്, ഇതുപോലെയുള്ള കാര്യങ്ങൾ മാത്രമേ ദുനിയാവിന്റെ ആളുകൾ സംസാരിക്കുകയുള്ളൂ. അവർക്ക് അതേ സംസാരിക്കാൻ സമയം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സലഫുകളിൽ ചിലർ പറയുമായിരുന്നു, ഇന്നീ ലഅക്റഹു അർജുല അയ്യകൂന ദാകിറൻ ലിബത്നിഹി വഫർജി. ഞാൻ വെറുക്കുന്നു എപ്പോഴും വയറിന്റെയും ഗുഹ്യസ്ഥാനത്തിന്റെയും കാര്യം മാത്രം പറയുന്ന, അതായത് തിന്നിയ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ മാത്രം പറയുന്ന, അതുപോലെ സ്ത്രീ പുരുഷ ബന്ധങ്ങളെയും അതുപോലെയുള്ള കാര്യങ്ങൾ മാത്രം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, ആവശ്യമുള്ളതുണ്ട് അതല്ല പറയുന്നത്, എപ്പോഴും അതിനെപ്പറ്റി മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം. നമ്മൾ ചില ആളുകളെ ശ്രദ്ധിച്ചാൽ മനസ്സിലായി, കുഫാറുകളെ ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ മുസ്ലിമുകളിൽ തന്നെ ദുനിയാവിനോട് ഹുബ് എന്നുള്ള അസുഖം ബാധിച്ച ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ സംസാരങ്ങളിൽ അധികവും ഇത് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കും. അതല്ല നമുക്ക് വേണ്ടത്. നമ്മൾ ഹലാലായ രീതിയിൽ ദുരിയാവിനെ നേടുകയും എന്നാൽ ആ പരിധിയിൽ കൽബിനകത്ത് കയറ്റാതെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ കൽബിൽ തട്ടിയതാണ് പറയാം. ഉലമാക്കൾ പറയുന്ന മറ്റൊരു കാര്യമാണ് ഖുലൂബ് ഉഇയതുൻ വൽ അൽസിനു മഗാരിഫിഹ. കൽബ് എന്ന് പറഞ്ഞാൽ ഒരു പാത്രം പോലെയാണ്, അതിൽ നിന്ന് കോരിയെടുക്കുന്ന ഒരു കയ്യില് പോലെയാണ് നാവ് എന്നുള്ളത്. അതായത് കൽബിനകത്ത് എന്താണോ ഉള്ളത് അതാണ് ഈ നാവിലൂടെ പുറത്തേക്ക് വരിക എന്നുള്ളത്. അയ്യൂബ് അസ്സഖ്തിയാനി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് കാണാം, മാ റഅയ്തു അഹ്മദ് ഇബ്നു ഹംബൽ ദിക്റു ദുനിയാ ഖത്ത്. അഹമ്മദ് ഇബ്നു ഹംബലിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല, ദുനിയാവിനെ പറ്റി മാത്രം പറയുന്ന ഒരു അവസ്ഥയിൽ ഞാൻ കണ്ടിട്ട് തന്നെയില്ല. വമാ ഹാലുൽ കസീറു മിന്നാ, നമ്മളിൽ അധിക പേരുടെയും അവസ്ഥ എന്താണ്? അബൂ ഇബ്നു അബ്ദില്ല സൽഫുൽപ്പെട്ട മറ്റൊരു വ്യക്തിയാണ്, അദ്ദേഹം പറഞ്ഞു, ഇന്നമൻ കാന ഖബലുകും കാനൂ യജ്അലൂന ലിദ്ദുനിയാ മാ ഫളു അൻ ആഖിറതിഹിം. നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ആളുകൾ അവർ ദുനിയാവിൽ മുഴുകുമായിരുന്നു, ദുനിയാവിന്റെ കാര്യങ്ങളിൽ മുഴുകുമായിരുന്നു അവരുടെ കൈകൾ കൊണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്പന്നനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ സമയത്ത് പോലും അദ്ദേഹം എവിടെയായിരുന്നു? തന്റെ തോട്ടത്തിൽ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വലിയ സമ്പന്നനായിരുന്നു. അദ്ദേഹത്തിന്റെ 700 വരുന്ന ഒട്ടകങ്ങൾ കച്ചവടം കഴിഞ്ഞ് മദീനയിൽ വന്ന് ദരിദ്രർക്ക് അത് മൊത്തം ദാനം ചെയ്യുമായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉമർ ഇബ്നു ഖത്താബ് ഒരു ദിവസം ജോലിക്ക് പോവും, ഒരു ദിവസം ഇൽമു നേടാൻ വരും. അപ്പോ തന്റെ അയൽവാസി താൻ ഒഴിവുള്ള ദിവസം ഇൽമു നേടാൻ പോവും, അങ്ങനെ പരസ്പരം പഠിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഓരോ സഹാബാക്കൾ അവർ ജോലി ചെയ്തിരുന്നു, അവർക്ക് വരുമാനം ഉണ്ടായിരുന്നു. പലപ്പോഴും ചില ആളുകൾ പിന്നെ പറയാറുള്ള കാര്യം അബൂബക്കർ സിദ്ദീഖ് തന്നെ മുഴുവൻ സമ്പത്തും ദാനം ചെയ്തു എന്നുള്ളത്. ഉലമാക്കൾ അത് വിശദീകരിക്കുക പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് തന്നെ അവിടെ കച്ചവടവും വരുമാനവും ഉണ്ട്, അവിടെ കുടുംബത്തെ നോക്കാൻ കച്ചവടവും വരുമാനവും അവിടെ ഉണ്ട്, ഒരു വഴിയുണ്ട്. അതുകൊണ്ടാണ് വലിയ സംഖ്യ സ്വതക്കയായിട്ട് നൽകിയത് എന്നുള്ളത്. നമ്മൾ ഓരോ കാര്യവും മനസ്സിലാക്കുമ്പോ അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കണം. സ്വഹാബാക്കൾ അവരവരുടെ കൈകൾ കൊണ്ട് ദുനിയാവിൽ മുഴുകുമായിരുന്നു, അവരുടെ കൽബ് അതിൽ മുഴുകിയിട്ടില്ല. എത്ര പ്രവാചകന്മാരുണ്ട്, സമ്പന്നരായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരുപാട് ഒട്ടകങ്ങളും കന്നുകാലികളും ഉള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒട്ടകങ്ങളെ അറുത്ത് ദാനം ചെയ്യുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ആളുകൾക്ക്. സമ്പന്നനായിരുന്നു, ഒരുപാട് സമ്പാദ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ പ്രവാചകന്മാർ. പക്ഷെ നാം പറയുന്നത് അവരുടെ ഒന്നും കൽബിൽ ദുനിയാവ് കയറിയിട്ടില്ല, ദുനിയാവിനോടുള്ള ഇഷ്ടം അവരുടെ കൽബിൽ ഉണ്ടായിട്ടില്ല. നാം ചെയ്യുന്ന ഓരോ കാര്യത്തിനും നമ്മുടെ നിയ്യത്ത് പരലോകമാണെങ്കിൽ വല്ലാഹി നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുമിച്ച് കൂട്ടിത്തരും. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഓരോ വിഷയത്തിലും ദുനിയാവിനോടുള്ള ഹുബ് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ ഏറ്റവും ദുർബലരാകുന്ന ആ അവസ്ഥ ഹുബ്ബു ദുനിയ കറാഹിയത്തുൽ മൗത്ത്. മുസ്ലിമീങ്ങളുടെ എണ്ണപ്പെരുപ്പം എത്ര ഉണ്ടായാലും ശത്രുക്കളുടെ മുമ്പിൽ ഒന്നുമല്ലാതാവുന്ന അവസ്ഥ, അത് ഹുബ്ബു ദുനിയ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം പറഞ്ഞതിന്റെ ആകെ തുക നാം പറയുകയാണ്, ദുനിയാവ് എന്നുള്ളത് നമ്മെ ഏൽപ്പിച്ച ഇബാദത്ത് എന്നുള്ള ജോലി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഞാൻ ദുനിയാവിലേക്ക് സമ്പത്തിറക്കിയത് നിങ്ങൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നമസ്കാരം അഥവാ ഇബാദത്തുകൾ കൃത്യമായി നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ദുനിയാവിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ നിയ്യത്ത് പരലോകം വെച്ചുകൊണ്ട് ശ്രമിക്കണം. എന്നാലേ ഇബാദത്തിന്റെ കാര്യത്തിൽ യഥാർത്ഥ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഇബാദത്തുകൾ നമുക്ക് ശ്രദ്ധ ലഭിക്കില്ല, നമുക്ക് ഇബാദത്തുകൾ യഥാർത്ഥ രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ആധുനിക ഉലമാക്കൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കുമായിട്ട് അവരൊരു പരിഹാരം എന്നോണം അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, മുസ്ലിമീങ്ങളെ നിങ്ങൾ സമ്പാദിക്കുക എന്നുള്ളതാണ്. അതായത് ദുനിയാവിനോടുള്ള വിരക്തി അവന്റെ മടിക്ക് അലസതയ്ക്ക് ഒരു ന്യായീകരണമായി വെച്ചുകൊണ്ട് അവൻ ഹുബ്ബു ദുനിയ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് കാണിക്കരുത് എന്നുള്ളത്. പറഞ്ഞത് മനസ്സിലായല്ലോ. നമുക്ക് ദുനിയാവ് നമ്മുടെ കൈകൾ കൊണ്ട് മുഴുകുമ്പോ നമ്മുടെ കൽബിൽ കയറാത്ത രീതിയിൽ. അങ്ങനെ തന്നെയായിരുന്നു സഹാബാക്കൾ. ഓരോ സഹാബാക്കളുടെ ചരിത്രം എടുത്തു നോക്കുമ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ സഹാബാക്കളെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പ്രത്യേകിച്ച് കാലഘട്ടത്തിന്റെ ആവശ്യകത അനുസരിച്ചു. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ നിയ്യത്തുകളിലേക്ക് നാം നോക്കിക്കൊണ്ടേയിരിക്കുക. ഈ പറഞ്ഞ ആയത്തുകളുടെയും ഈ പറഞ്ഞ ഹദീസുകളുടെയും ഈ പറഞ്ഞ സഹാബ സലഫുകളുടെ കൗലുകളുടെയും വളരെ ചെറിയ രീതിയിലേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഒന്ന് ആലോചിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും നാം തയ്യാറാവണം. എന്നിട്ട് ഇൻഷാ അള്ളാ അള്ളാഹു തആല തൃപ്തിപ്പെടുന്ന രീതിയിൽ പരലോകത്തിന്റെ വിഷയങ്ങളിൽ ഹൃദയത്തിന് സമാധാനമടയാനും ദുനിയാവിനെ അതിനെ വെക്കേണ്ടടുത്ത് വെച്ച് അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാനും നാം ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ദുനിയാവിനോടുള്ള ഹുബ് നമ്മുടെ കൽബുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു മാറ്റുമാറാകട്ടെ. സമ്പത്ത് കൊണ്ട് ഈ ഉമ്മത്തിനെ അള്ളാഹു തആല ഇജ്ജത്തിലാക്കട്ടെ. ഇജ്ജത്തിലാകട്ടെ, പരീക്ഷണം എന്ന നിലക്കല്ല, ഇജ്ജത്തിലായിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ, ഇസ്ലാമിനെ ഇജ്ജത്ത് അള്ളാഹുവിന്റെ കലിമത്ത് ഉയർത്താൻ സമ്പത്തിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ അള്ളാഹു തആല നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ. ദാരിദ്ര്യത്തിൽ നിന്ന്, ഫഖറിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് രാവിലെയും വൈകുന്നേരം ദുആ ചെയ്തിരുന്നത് പോലെ നാം ദുആ ചെയ്യുക. അള്ളാഹുമ്മ ഇഅഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ. അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.